പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ കർത്താവ് ഒരു സാവകാശം കൂടെ നമുക്ക് നൽകി. അധ്വാനിക്കുന്നതിനും ഭാരചുമക്കുന്നതിനുമായുള്ളവർ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നല്ല ചെയ്ത കർത്താവിൻ്റെ ശബ്ദം ഇന്നും നമുക്ക് കേൾക്കുവാൻ ധൈര്യപ്പെടുവാനിടയാകുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചന പഠനം നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹകരമായി തീർന്നിട്ടുള്ളതിനാൽ ഇന്ന് രാത്രിയും സമർപ്പണത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് തിരുവചനത്തോട് അടുത്ത് വരാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ വിശേഷാൽ നമുക്കൊരു സ്പിരിച്വൽ വാർഫെയർ ഉണ്ട്, ഒരു ആത്മീയ പോരാട്ടമുണ്ട്. വി ആർ ഇൻ എ ബാറ്റിൽ ഫീൽഡ്. നമുക്ക് നാം എല്ലാവരും ഒരു യുദ്ധക്കളത്തിലാണ്. നമുക്ക് ദുഷ്ടശക്തികളോടൊരു പോരാട്ടമുണ്ട്, ദുഷ്ടശക്തികളോടുള്ള ക്രിസ്തീയ പോരാട്ടം, ഒരു ആത്മീയ പോരാട്ടം. അതാണ് നമ്മൾ ഈ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായി നാം ശക്തിപ്പെടേണ്ടതുണ്ട്. സർവായുധവർഗം, ദൈവത്തിൻ്റെ സർവായുധവർഗം നാം ധരിക്കേണ്ടതുണ്ട്. ആ സർവായുധവർഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു തുടങ്ങി. അതിൽ ഒന്നാമത്തേത് സത്യം അരക്കി കെട്ടുക, രണ്ടാമത് നീതി എന്ന കവചം ധരിക്കുക. അത് രണ്ടും കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് അടുത്തതാണ്, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിനെ ചെരുപ്പാക്കിയും. And with your feet fitted with the readiness that comes from the gospel of peace. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിനെ ചെരുപ്പാക്കുക. റോമൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം പടയാളികളുടെ പാദരക്ഷ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. യുദ്ധത്തിനായി പടയാളികളെ ഒരു ക്രമീകരണമില്ലാതെ വിടുന്ന രീതിയില്ല. അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി പല ക്രമീകരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ പാദരക്ഷ. അതുകൊണ്ട് ഈ പടയാളികൾക്ക് വളരെ സുഗമമായി ഏതിടത്തും എത്തുവാൻ കഴിയും. ദുർഘടമായ ഒരു സ്ഥലം ആണല്ലോ എന്ന് കരുതി അവരുടെ കാലുകൾ എടുത്തു വയ്ക്കുവാൻ അവർ മടിക്കുന്നില്ല, അറച്ചു നിൽക്കുന്നില്ല. ധൈര്യത്തോടുകൂടെ അവരുടെ കാലുകളെ അവർ മുൻപോട്ട് വെക്കുവാൻ അവർ തയ്യാറാകുമായിരുന്നു. പുരുഷനെ പൗലോസിന്റെ മനസ്സിൽ റോമൻ പടയാളിയുടെ പിക്ചറുണ്ട്. പ്രത്യേകിച്ചും കാരാഗ്രഹവാസം അനുഷ്ഠിക്കുന്ന അപ്പോസ്തലരെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട റോമൻ പടയാളി എങ്ങനെയാണെന്നുള്ളത്, തന്റെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും കാണുന്നതും എപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്ന, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ റിഫ്ലക്ട് ചെയ്യുവാൻ ഒക്കെ കഴിയുന്ന അവസരങ്ങൾ തനിക്കുണ്ടല്ലോ. അപ്പോൾ റോമൻ സോൾജിയർ വളരെ ഉത്സാഹിയായി കാര്യക്ഷമമായി തൻ്റെ പ്രയത്നത്തിൽ നിൽക്കുന്നത് എങ്ങനെ എന്നത് ചിന്തിച്ചിട്ട് കർത്താവിൻ്റെ സൈന്യത്തിൽ നിൽക്കുന്നവരും അതിൽ കുറഞ്ഞവരല്ല, അവരുടെയും ക്രമീകരണങ്ങളും സുരക്ഷിതത്വവും അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമാണെന്നാണ് ഹോസ്റ്റനോട് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ഒരു ചെരുപ്പ് കാലിൻ്റെ അല്ലെങ്കിൽ ഒരു ചെരുപ്പ് യാത്രയ്ക്കുള്ള ഒരുക്കമായിട്ടാണ് അതിനെ സൂചിപ്പിക്കുന്ന, യാത്രയ്ക്കുള്ള ഒരുക്കം അതിനെ സൂചിപ്പിക്കുക. ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളവും സഭയെ ലോകത്തിൽ ആക്കി വച്ചിരിക്കുന്ന ഉദ്ദേശം, ദൈവത്തിൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കണം. ഇസ്രായേലിനെ കുറിച്ച് വായിക്കുമ്പോൾ അങ്ങനെ നമ്മൾ കാണും അല്ലേ. ഇസ്രായേലിനെ ദൈവം ആക്കി വെച്ച ബ്രഹ്മപ്രധാനമായ ഉദ്ദേശം അത് തന്നെയായിരുന്നു, ദൈവത്തിൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കുക. എന്നാൽ അവർ അതിൽ പരാജയപ്പെട്ടുപോയി, അവർ പരാജയപ്പെട്ടു. ദൗത്യ നിർവഹണത്തിൽ പരാജയം സംഭവിച്ചു. സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൗത്യ നിർവഹണത്തിനായി ഒരുക്കമുള്ളവരായിരിക്കണം. ഇവിടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പരദേശ പ്രയാണമാണ്, നമ്മളെല്ലാം അത് വിശ്വസിക്കുന്നു. പരദേശ പ്രയാണം ചെയ്യുകയാണ് നമ്മളെല്ലാം. സ്ഥിരമായി നമ്മളൊരിടത്തും പാർക്കുന്നില്ല, നമ്മളെല്ലാം പലയിടങ്ങളിൽ മാറി മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സുവിശേഷം ലോകത്തിൽ പ്രചരിപ്പിക്കുന്നതിന് സന്നദ്ധരായിരിക്കണം വിശ്വാസികൾ എല്ലാവരും, ദൈവമക്കളായിരിക്കുന്ന എല്ലാവരും. അങ്ങനെയാണെങ്കിൽ സമാധാന സുവിശേഷത്തിനായി ഒരുക്കം കാലിന് ചെരുപ്പാക്കി മാത്രമേ ഒരാൾക്ക് ഈ ആത്മീയ പോർക്കളത്തിൽ ജയിക്കാൻ കഴിയത്തുള്ളൂ. എന്താ അതിൻ്റെ അർത്ഥം? വളരെ ലളിതമായി പറഞ്ഞാൽ, വിറ്റ്നസ്സിങ്ങിൽ ഒരുക്കമില്ലാത്ത ആരും ക്രിസ്ത്യൻ ലൈഫിൽ ജയിക്കുന്നില്ലെന്നാണ്. കർത്താവിൻ്റെ നാമത്തിന് സാക്ഷ്യം വഹിപ്പാൻ മനസ്സില്ലാത്ത, ഒരുക്കമില്ലാത്ത ആരും ജയാളിയല്ല. യേശുവിൻ്റെ നാമത്തെ നമ്മൾ മുറുകെ പിടിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്നു, ഇത് രക്ഷയ്ക്കുള്ള നാമമാണ്, നമ്മൾ എല്ലാവരും ഏറ്റുപറയുന്നു, എല്ലാവരും രക്ഷപ്രാപിക്കണം എന്ന തിരുവചനം നമ്മൾ വിശ്വസിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിന് ഉള്ളിലുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ അറിയുന്ന രക്ഷയെ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടവരാണ്. അപ്പോൾ പിശാചിന്റെ തന്ത്രം എന്താ ഇവിടെ? എന്താ പിശാചിന്റെ തന്ത്രം? അലസരായി നിഷ്ക്രിയരായി ദൈവമക്കൾ ഇരിക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ, ആരാധനയും കൂട്ടായ്മയും മാത്രമാണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ള നിലയിൽ നമ്മൾ ഇരുത്തണം. ഈ ഫോർ വോൾസിനുള്ളിൽ നമ്മൾ ഇരുത്താനും പിശാചിന് ഇഷ്ടമാണ്. ആരാധനയുടെ സന്തോഷമൊക്കെ അനുഭവിച്ച് മാത്രം ഇരിക്കണം. എന്നാൽ ഈ ആരാധനയും ഈ കൂട്ടായ്മയും നമ്മെ ഒരു പർപ്പസിന് വേണ്ടി, ഒരു ഉദ്ദേശത്തിന് വേണ്ടി, ഒരു ഗോൾ അതിന് പിന്നിലുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതാണ് എന്ന ചിന്ത നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോൾ ആ ചിന്തയെ നമ്മിൽ നിന്ന് തട്ടി മാറ്റുന്ന പ്രവൃത്തിയാണ് ആരുടേത്? സാത്താന്റെ പ്രവൃത്തി. അപ്പൊ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥം. സുവിശേഷ പ്രചരണത്തിൽ നമ്മുടെ ഉള്ളത്തിൽ ഉത്സാഹം വരാൻ സാധ്യതയുള്ള എല്ലാ തലങ്ങളും നമ്മൾ കയറി നിൽക്കണമെന്ന് അതിൻ്റെ അർത്ഥം. അതിനുള്ള മോട്ടിവേഷൻ എവിടെ നിന്നൊക്കെയാണോ കിട്ടുന്നത് അതിനോടൊക്കെ ചേർന്ന് നിൽക്കണം അല്ലേ. സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി പങ്കാളിത്തം വഹിപ്പാൻ നമുക്ക് കഴിയുന്ന തലങ്ങൾ ഏതാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ തലങ്ങളിൽ നാം ഉത്സാഹമുള്ളവരായി നിൽക്കുമ്പോൾ പിശാചിന്റെ തന്ത്രങ്ങളോട് നമ്മൾ എതിർത്ത് നിൽക്കുകയാണ്. ചിലരെങ്കിലും പറയാറില്ലേ, ഒന്നുകിൽ നിങ്ങൾ സുവിശേഷ വിലക്കായി ആരെയെങ്കിലും നിങ്ങൾ പോവുക, അല്ലെങ്കിൽ ആരെയെങ്കിലും അയക്കുക, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അത് കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തന്നെ തോന്നും സാധിക്കാവുന്ന കാര്യമൊന്നും അല്ലെങ്കിൽ പറഞ്ഞു തോന്നും, നമുക്കും പാനൊക്കുകയില്ല, നമുക്കാരെ അയക്കാനും ഒക്കത്തില്ല, നമുക്കതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനും പറ്റത്തില്ല, നാം ജീവിക്കുന്നത് നമുക്ക് വേണ്ടി. കണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് സഭ പിൻവാങ്ങിപ്പോയാൽ, വ്യക്തികൾ പിൻവാങ്ങിപ്പോയാൽ പിശാചിന്റെ തന്ത്രങ്ങൾക്ക് കീഴ്പ്പെട്ട് കിടക്കുകയാണെന്ന് അർത്ഥം. അപ്പൊ പിശാചിന്റെ തന്ത്രത്തോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തോ അതിനർത്ഥം, സുവിശേഷ പ്രവർത്തനങ്ങളിൽ ആവോളം പങ്കാളിത്തം വഹിക്കുക, അതിനുവേണ്ടി എത്രത്തോളം ഒരുക്കമുള്ളവരായിരിക്കാമോ അത്രത്തോളം ഒരുക്കമുള്ളവരായിരിക്കുക, സാക്ഷ്യ ജീവിതത്തിനുള്ള സമർപ്പണമുള്ളവരായി മുന്നോട്ട് പോവുക അല്ലേ. ഈ റോമാലേഖനം ഒന്നാം അധ്യായം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ സാക്ഷ്യം നമുക്ക് കാണാം. ഒന്നാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ വായിക്കാം. 14-15 ഞാൻ കടക്കാരനാകുന്നു, ഐ എം എ ഡെറ്റർ. അടുത്തത് ഐ എം റെഡി, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. മലയാളത്തിൽ കുറച്ചുകൂടെ വ്യക്തമാണ്, എന്നാൽ ആവോളമെന്ന്, എന്നാൽ ആവോളം, എനിക്ക് കഴിയുന്നിടത്തോളം അല്ലേ. എന്ന് പറഞ്ഞാൽ അതിനെന്താ, അതിന് വ്യക്തിപരമായുള്ള എഫേർട്ട് എത്രത്തോളം ഞാൻ ഇടണോ അത്രത്തോളം ഇട്ട്, എന്നാൽ ആവോളം. അപ്പം അതിന് അതിനകത്ത് എന്തുണ്ട്? ഒരു പരിശ്രമം, ത്യാഗനിർഭരത അല്ലേ. അതിനകത്ത് കൂടുതൽ ഉത്സാഹം കാണിക്കുകയാണ് ആ വിഷയത്തിൽ, സാവകാശം കിട്ടുന്നെങ്കിൽ എന്നുള്ളതല്ല. പിന്നെ ആവോളം ഒരുങ്ങിയിരിക്കുക, ഐ എം റെഡി, റെഡിനെസ്, ഒരുക്കം. അടുത്തത്, അടുത്ത വാക്യം, ഐ എം നോട്ട് അഷെയിംഡ് ഓഫ് ദി ഗോസ്പെൽ. അവൻ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ത്രീ അയാംസ് ഓഫ് പോൾ എന്ന് സാധാരണ പറയാറുണ്ട്. ത്രീ അയാംസ് ഓഫ് പോൾ, പൗലോസിന്റെ ജീവിതത്തിലെ ത്രീ അയാംസ്, താൻ പറയുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഐ എം എ ഡെറ്റർ, ഞാൻ എല്ലാവരോടും കടക്കാരനാണ്. എത്ര വർഷം പ്രസംഗിച്ചാലും എത്ര ആത്മാക്കളെ നേടിയാലും എത്ര സഭകൾ സ്ഥാപിച്ചാലും എന്തുമാത്രം കഷ്ടമേറ്റാലും ലേഖനങ്ങൾ എത്ര എഴുതിയാലും ഈ കടം തീരുന്നില്ല. അതാണ് അവിടെ പറയുന്നതിൻ്റെ സാരാംശം. രണ്ടാമത്തേത്, എന്നെ ലാവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. മൂന്നാമത്തേത്, ഈ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്തതിന് കാരണം? അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു അല്ലേ? ആരെയൊക്കെ രക്ഷിക്കാൻ? യഹൂദനെയും യവനനെയും ഭൂലോകത്തിലുള്ള സകലരെയും രക്ഷിപ്പാൻ ശക്തിയുള്ളതായതുകൊണ്ട് അതെനിക്ക് ബോധ്യമാണ്. ദാറ്റ് ഈസ് മൈ കൺവിക്ഷൻ. രക്ഷിപ്പാൻ, എല്ലാവരും രക്ഷിപ്പാൻ ശക്തിയുള്ളതായതുകൊണ്ട് ഈ സുവിശേഷം പറയാൻ എനിക്ക് ലജ്ജയില്ല. കടുപ്പമുള്ള ഹൃദയമുള്ളവരെയും മറുത്തു നിൽക്കുന്നവരെയും എപ്പോഴും പരിഹസിക്കുന്നവരോടും അല്ലേ, എപ്പോഴും നമ്മെ നിന്ദിക്കുന്നവരോടും ഒക്കെ പിന്നെയും പിന്നെയും സുവിശേഷം പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താ? അവരെയും രക്ഷിക്കാൻ ഇത് ശക്തിയുള്ളത് അതുകൊണ്ടാണ് അല്ലേ. വഴങ്ങുന്ന ഹൃദയമുള്ളവരെ മാത്രമല്ല, ഒട്ടും വഴങ്ങാത്തതിനെ രക്ഷിപ്പാൻ ഇതിന് ശക്തിയുണ്ട് അല്ലേ. എതിർപ്പ് പ്രകടിപ്പിക്കാത്തവരെ മാത്രമല്ല, എതിർക്കുന്നവരെയും രക്ഷിപ്പാൻ ശക്തിയുള്ളതാണ്. ഇടയ്ക്കൊരു കാര്യം കൂടെ പറയാം. നമ്മൾ തന്നെ ചിലപ്പോൾ അനുഭവത്തിൽ നമുക്കറിയാം, എതിർക്കുന്നവർ പിന്നെയും പെട്ടെന്ന് വരും, നമ്മളോട് ചേർന്ന് പറയുന്നവരാ വരാൻ പ്രയാസം. അവരെ രക്ഷിപ്പാൻ ഈ സുവിശേഷത്തിന് കഴിയുമെന്നാണ്. അപ്പോൾ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും രക്ഷിപ്പാൻ ശക്തിയുള്ളതാണ് ഈ സുവിശേഷം. അതുകൊണ്ടാണ് ഞാൻ ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, കാലിനെ ചെരുപ്പാക്കുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? കർത്താവ് തന്നെ പഠിപ്പിച്ചപ്പോൾ പ്രത്യേകം പറയണ്ട, നിങ്ങൾ പോയി ഫലം കായ്പീൻ അല്ലേ കർത്താവ് പറഞ്ഞേക്കുന്നത്. യോഹന്നാൻ സുവിശേഷത്തിൽ നിങ്ങൾ പോയി ഫലം കായ്പീൻ, അതിനർത്ഥം സ്റ്റാൻഡ് സ്റ്റിൽ എന്നുള്ളതല്ല, മൂവ് ഓൺ, മുന്നോട്ട് പോവുക എന്നുള്ളത് അല്ലേ. കണ്ടെത്തുക, ആളുകളെ കണ്ടെത്തുക അല്ലേ. വ്യക്തികളോട് സുവിശേഷം പറയുവാനുള്ള ഉത്സാഹമുള്ളവരായി ഇറങ്ങിത്തിരിക്കുക, പുറപ്പെടുക, പുറപ്പെട്ടു പോവുക. ദൈവം സഭയെ അങ്ങനെയുള്ള ഒരു അനുഭവത്തിലാണ് അക്കോയി ഫലം കായ്ക്കുക എന്നുള്ളതാണ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, കാലിന് ചെരുപ്പാക്കുക. അപ്പോൾ അത് സുവിശേഷ പ്രവർത്തന രംഗത്ത് മനസ്സൊരുക്കമുള്ളവരായി സഭ നിൽക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. ദൈവജനത്തെ ഉത്സാഹമുള്ളവരായി നിർത്തുവാൻ പര്യാപ്തമായ ഒരനുഭവമാണിത് അല്ലേ. അപ്പോൾ സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം, കാലിന് ചെരുപ്പാക്കുക. ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കാം, റോമൻ സോൾജറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്താണ്? അലേർട്ടാണ്. ആൾ മുന്നോട്ട് കുതിക്കുവാൻ തയ്യാറാ. എന്തിനു വേണ്ടി? ശത്രു സൈന്യത്തെ ആക്രമിക്കുവാൻ, ദേശം പിടിച്ചെടുക്കുവാൻ ഒരുക്കമുള്ളവനായിരിക്കുക. അപ്പോസ്തലൻ പൗലോസിന്റെ മനസ്സിൽ ഇത് തന്നെയാണ്, എപ്പോഴും ഒരുക്കമുള്ളവനായിരിക്കുക, ദേശം പിടിച്ചടക്കുവാൻ, ആത്മാക്കളെ നേടുവാൻ, സുവിശേഷം പറയുവാൻ ഒരുക്കമുള്ളവനായി എന്ന് പറഞ്ഞാൽ എപ്പോഴും മുന്നോട്ട് പോകുവാൻ സമർപ്പണമുള്ള ഒരു അനുഭവത്തിൽ, ഉത്സാഹമുള്ള അനുഭവത്തിൽ ദൈവമക്കളായിരിക്കണം. അതാണ് സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം, കാലിനെ ചെരുപ്പാക്കുക. റോമൻ സോൾജർ എത്ര അധികം മുന്നോട്ട് കുതിക്കുവാൻ ഉത്സാഹമുള്ളവനാണോ അതുപോലെ നാമമായിരിക്കണം എന്നർത്ഥം അല്ലേ. അപ്പോൾ സമാധാന സുവിശേഷം, ആ പദം ശ്രദ്ധിച്ചേ, വളരെ അർത്ഥവത്തായ ഒരു പദമാണതല്ലേ. ഗോസ്പൽ ഓഫ് പീസ്, സമാധാന സുവിശേഷം. നാം രൂപാന്തരം പ്രാപിച്ചത് സുവിശേഷ നിമിത്തമാണ്. ആ സുവിശേഷത്തിന്റെ ഒരു പേരിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? സമാധാന സുവിശേഷം. ലോകത്തിൽ ഇന്ന് മനുഷ്യന് അന്യമായിരിക്കുന്ന കാര്യം എന്ത് തന്നെയാ? സമാധാനമാണ്. ഉന്നതന്മാർക്കിടയിലും സാധാരണക്കാർക്കിടയിലും ധനികരുടെയും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെയും വിദ്യാസമ്പന്നരുടെയും വിദ്യാഹീനരുടെയും ഒരു വ്യത്യാസവുമില്ല. എല്ലാവരുടെയും ഹൃദയത്തിന് എക്കാലത്തും ആവശ്യമായിരിക്കുന്ന ഒരു അനുഭവമാണെന്ത്? സമാധാനം. സമാധാനം. അപ്പോൾ സമാധാനം തേടിപ്പോകുന്ന ജനം, സമാധാനം തേടി അലയുന്ന ജനത്തെ നമുക്ക് എക്കാലത്തും കാണാം. സമാധാനമില്ല. അങ്ങനെയുള്ള ഹൃദയങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? കർത്താവിന്റെ സുവിശേഷം അല്ലേ. യെശയ്യാപ്രവചനം 52-ാമത്തെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. ഐസായ 52:7, യെശയ്യാപ്രവചനം 52:7. സമാധാനത്തെ ഘോഷിച്ച നന്മയെ സുവിശേഷിക്കയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താദൂതിന്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം, പർവ്വതങ്ങളിൽ എത്ര മനോഹരം അല്ലേ. അപ്പോൾ സുവിശേഷത്തിന്റെ ആ മഹത്വം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. സുവിശേഷം മഹത്വമുള്ളതാണെങ്കിൽ സുവിശേഷം പ്രസംഗിക്കുന്നവർ ആരാണ്? മഹത്വമുള്ളവരാ. അവരുടെ കാൽ എത്ര മനോഹരമാണെന്നാ പറഞ്ഞേ. അവരത്ര ശ്രേഷ്ഠതയുള്ളവരെന്നാ അതിനർത്ഥം. സുവിശേഷ പ്രചരണത്തിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. സുവർത്താദൂതികൾ, സുവിശേഷം, സുവാർത്ത അല്ലേ, സദ്വർത്തമാനം അറിയിക്കുന്ന എല്ലാവരെയും കുറിച്ചാണ് ആ ഭാഗത്ത് പറഞ്ഞേക്കുന്നത്. അവിടെ എന്താണ് അവർ ഘോഷിക്കുന്നത്? ദൈവത്തിന്റെ രക്ഷ, ദൈവത്തിന്റെ സമാധാനം. അവർ നന്മയെ പ്രസിദ്ധമാക്കുന്നവരാ. തിന്മയുടെ ശക്തികൾ വാഴുന്ന ഈ ലോകത്തിൽ ദൈവം സഭയാക്കി വെച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാ? ദൈവത്തിന്റെ നന്മയെ ഘോഷിക്കാൻ വേണ്ടിയാ. സദ്വർത്തമാനം രക്ഷിക്കുന്ന ഈ സുവിശേഷം, സകല മനുഷ്യരെയും രക്ഷിക്കുന്ന ഈ സദ്വർത്തമാനം മുഴുവോകത്തോടും അറിയിപ്പാൻ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. അവരുടെ കാൽ എത്ര മനോഹരം എന്നാണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നാം വിശ്വസിക്കുന്ന, നാം പ്രഘോഷിക്കുന്ന ഈ സുവിശേഷത്തിന്റെ പേരെന്തോ? സമാധാന സുവിശേഷം അല്ലേ, സമാധാന സുവിശേഷം. അപ്പോൾ ഈ ലോകത്തിൽ, ലോകത്തിന് പ്രസന്റ് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ത് തന്നെയാണ്? സമാധാന സുവിശേഷം തന്നെയാണ്. ലോകത്തിന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് സമാധാന സുവിശേഷമാണ്. ക്രിസ്തുവിന്റെ മരണത്തിലൂടെ ലഭ്യമായ നിരപ്പും സമാധാനവും അത് സഭയ്ക്ക് ലഭിച്ചു. അത് സഭ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നു. മറ്റുള്ളവരിലേക്ക് പകരുന്നതുകൂടെ എന്താ സംഭവിക്കുന്നത്? സത്താന് ശക്തികൾ തകരുകയാണ്. ചിലപ്പോൾ നമ്മൾ ഓർക്ക് സുവിശേഷം പറയുക എന്ന് പറഞ്ഞാൽ അതിനെന്താ ഇത്ര കാര്യം? ഒരാളോട് പറയുന്നു, ഒരാളോട് സുവിശേഷം പറഞ്ഞാൽ ആ വ്യക്തി സുവിശേഷം അംഗീകരിച്ചാൽ ഉണ്ടാകുന്ന റിസൾട്ട് എന്താണെന്ന് അറിയാമോ? സാത്താന്റെ സാമ്രാജ്യം തകരുക എന്നതിന് അർത്ഥം അല്ലേ. സാത്താന്റെ സാമ്രാജ്യം, പിശാചിന്റെ ആധിപത്യം ഒരു വ്യക്തിയിൽ നിന്നൂടെ കുറഞ്ഞു എന്നാണ്. അപ്പോൾ ഒരുവൻ രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ, ഒരുവൻ സുവിശേഷം കേട്ട് രൂപാന്തരം പ്രാപിക്കാതെ പറഞ്ഞാൽ അതിനർത്ഥം എന്താ? പിശാചിന്റെ സാമ്രാജ്യത്തിന്റെ വ്യാപ്തി കുറച്ചു. ആ വലിയ പ്രയത്നത്തിൽ ഒരു പങ്കാളിത്തം വഹിപ്പാൻ ദൈവം നമ്മെ കണ്ടതാണ്. ആ പ്രവൃത്തിക്ക് പങ്കാളിത്തം വഹിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ആക്കി വെച്ചതാണ്. അതുകൊണ്ട് നാം ഏറ്റെടുക്കുന്ന ദൗത്യം ചെറുതല്ല, വളരെ വലുത് തന്നെയാണ്. ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്നാ കർത്താവ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാൻ നാം ഒരു പങ്ക് വഹിക്കുന്നെങ്കിൽ, പ്രൈസലോ, നാം ചെയ്യുന്ന പ്രവൃത്തി ചെറുതാണോ? വലിയ പ്രവൃത്തിയാണ് നാം ഏറ്റെടുക്കുന്നത്. പ്രിയമുള്ളതുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിൽ, സുവിശേഷം പങ്കുവെക്കുന്നതിൽ നമുക്ക് വലിയ ഉത്തരവാദിത്വമുള്ളവരായിരിക്കണം. കാരണം സമാധാന സുവിശേഷത്തിന്റെ പ്രചാരകരാണ് നാം ഓരോരുത്തരും. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ റിസൾട്ടാണ് അവിടെ കാണുന്നത്. നിരപ്പും സമാധാനവും വരികയാണ് അല്ലേ. നിരപ്പും സമാധാനവും വരിക. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14 മുതൽ വാക്യങ്ങൾ വായിക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 2:14-18. നേരത്തെ നമ്മൾ പഠിച്ചു, അവൻ നമ്മുടെ സമാധാനം ഇരുപക്ഷത്തെയും ഒന്നാക്കി. വായിച്ചു. വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും പുരുഷന്മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അടുത്ത വാക്യം, അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. ഉണ്ടോ? സുവിശേഷിച്ചു. ദൂരത്തുള്ളവർക്കും സമീപത്തുള്ളവർക്കും എല്ലാം സമാധാനം. അപ്പം ദൈവത്തോടെ നിരപ്പ് വരുവാൻ കാരണമായി തീർന്ന സുവിശേഷം. ശത്രുത മാറി, നിരപ്പ് വന്നു. ദൈവത്തോട് സമാധാനം ഉണ്ടായത് പറഞ്ഞാൽ ശരിയായൊരു ബന്ധത്തിലേക്ക് വന്നു എന്നാണ്. ബന്ധമറ്റുപോയ മനുഷ്യനെ ദൈവത്തോട് ശരിയായ ബന്ധത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ സുവിശേഷത്തിന് കഴിഞ്ഞു. ഇനി സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം, കാലിന് ചെരുപ്പാക്കുക എന്ന് പറയുമ്പോൾ ആ ഒരുക്കത്തിൽ എന്തുകൊണ്ടുണ്ട്? നാം ഈ സമാധാനം ആദ്യം അനുഭവിക്കണം. ശരിയല്ലേ? എനിക്ക് സമാധാനമില്ലാതെ ഞാൻ ഈ സമാധാനത്തെ കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരിക്കലും വിശ്വസിക്കത്തില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവമക്കളുടെ സാക്ഷ്യങ്ങളിലൊക്കെ കഷ്ടതയുടെയും ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും വാക്കുകൾ ആവർത്തിച്ച് പറയരുതെന്ന് പറയുന്നതിന് കാരണം. കാരണം എന്താ? ഇതൊന്നും ഇല്ലാഞ്ഞല്ല ലോകത്തിൽ, പക്ഷേ ഇതിനെ നടുവിലും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറയാൻ മറന്നുപോയാൽ, അത് പറയാൻ മറന്നുപോയാൽ ആരാ ജയമെടുക്കുന്നത്? ശാദാ ജയമെടുക്കുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ വാക്കുകൾ വളരെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് അതിനർത്ഥം. നമ്മുടെ ഉള്ളത്തിൽ നമുക്ക് തന്നെ സമാധാനം ഉണ്ടെങ്കിലും നമ്മുടെ അധരങ്ങളിൽ കൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്ന വാക്കുകൾക്ക് വലിയ സ്വാധീനമുണ്ട് അല്ലേ? അതുകൊണ്ട് എപ്പോഴും നാം അനുഭവിക്കുന്ന സമാധാനം ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായി പ്രസ്താവിക്കണം. അതുകൊണ്ട് നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് കർത്താവിനെ നാം ഒരിക്കലും മഹിമപ്പെടാതിരിക്കരുത്. എപ്പോഴും പ്രത്യാശയുടെ വാക്കുകൾ മാത്രമായിരിക്കണം ദൈവമക്കളുടെ ഉള്ളത്തിൽ വരുന്നത് അല്ലേ? അപ്പോൾ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അനുഭവിക്കണം. ദൈവജനം അതോടൊപ്പം തന്നെ സമാധാനത്തിലും ഐക്യതയിലും ജീവിക്കുകയും വേണം. സമാധാനത്തിലും ഐക്യതയിലും ദൈവമക്കൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ പിശാച് തോറ്റോടുകയാണ്. പിശാച് ജയിക്കുന്നിടം എവിടെ? അങ്ങനെയാണെങ്കിൽ ശത്രുതയിലും പിണക്കത്തിലും കക്ഷിവൈരാഗ്യത്തിലും അല്ലേ ഒക്കെയാണ് ദൈവജനം മുന്നോട്ട് പോകുന്നതെങ്കിൽ സാത്താൻ ജയിക്കുക. അതുകൊണ്ട് സാത്താൻ നമ്മുടെ ഇടയിൽ സ്ഥാനമില്ലെന്ന് ഉറപ്പാക്കേണ്ടത് എങ്ങനെയാ? സമാധാനത്തോടുകൂടി എല്ലാവരും ജീവിക്കണം അല്ലേ? ആ സമാധാനം എന്തൊക്കെയാണ്? ദൈവത്തോടുള്ള സമാധാനവും പിന്നെ തമ്മിൽ തമ്മിലുള്ള സമാധാനവും, ഇത് രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ചിലർ പറയാറുണ്ട് എനിക്ക് എൻ്റെ ദൈവത്തോട് റൈറ്റ് റിലേഷൻഷിപ്പാണ്, മനുഷ്യരോടോ? അത് ശരിയല്ല. ഇത് രണ്ടും ഒരുപോലെ നമുക്ക് പോകണം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. അപ്പോൾ ശുദ്ധീകരണത്തിനൊരു പടിയാണ് എല്ലാവരോടും. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസം വരില്ലെന്നല്ല അതിനർത്ഥം. അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും അതിനിടയിലും ബന്ധങ്ങൾ അറ്റുപോകാതെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുവാൻ കഴിയണം ദൈവമക്കൾക്ക്. ആശയ പൊരുത്തക്കേടുകൾ വന്നാലും അതിനിടയിലും നാം ദൈവമക്കളാണെന്നുള്ള നിലയിൽ കൂട്ടായ്മ ബന്ധത്തിന് ഭംഗം വരാൻ പാടില്ലെന്നായി പറയുന്നതിൻ്റെ സാരം ഇതാണ്. ഒരു കൂട്ടത്തെ സഭയാക്കി മാറ്റുന്നത് അല്ലാത്തതൊക്കെ ക്ലബ്ബുകളാണ്. എത്ര വലിയ കൂട്ടമാണെങ്കിലും എന്താണ്, വലിയ ക്ലബ്ബും ചെറിയ ക്ലബ്ബും ഒക്കെ ലോകത്തിലുണ്ട്. സഭ എന്താ? എപ്പോഴും ആത്മാവിന്റെ ഐക്യതയിൽ മുന്നോട്ട് പോകുന്ന കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. അപ്പോൾ ഈ സമാധാനത്തിന്റെ സുവിശേഷം, ഈ സമാധാന സുവിശേഷം ലോകത്തോട് പറയുവാൻ നമുക്ക് എന്തു വേണം? പ്രാഗൽഭ്യം വേണമെന്നർത്ഥം അല്ലേ? നമുക്ക് പ്രാഗൽഭ്യം വേണം. പലപ്പോഴും കേസുകൾ കൊണ്ടും കോടതി വ്യവഹാരം കൊണ്ടും മുങ്ങിക്കിടക്കുന്ന നാമധേയ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ക്രിസ്തീയ മാർഗം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് പണമാണ് പലപ്പോഴും ഇതിൻ്റെ പേരിൽ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്നത്. സുവിശേഷത്തിൻ്റെ പേരിലല്ല, പിന്നെന്തിൻ്റെ പേരില്ല, സ്ഥാനത്തിൻ്റെയും മാനത്തിൻ്റെയും പേരിൽ, സിംഹാസനത്തിൻ്റെ പേരിൽ കോടിക്കണക്കിന് പണം ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഇടങ്ങൾ പലയിടങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അത് വളരെ അത്യന്തം ദുഃഖകരമായ കാര്യമാണ്. അപ്പോൾ എന്നാൽ നമ്മുടെ പ്രാഗൽഭ്യം വലുതാണ്. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണമെങ്കിൽ ആ ഒരുക്കത്തിൽ എന്തുകൊണ്ടുണ്ട്? ദൈവജനം സമാധാനത്തിൽ ജീവിക്കണം അല്ലെ, സമാധാനത്തിൽ ജീവിക്കണം. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ പിശാചിനോട് എതിർത്ത് നിന്ന് നാം ഈ ആത്മീയ പോർക്കളത്തിൽ ജയിക്കുന്നു എന്നുള്ളതിന്റെ ഉറപ്പ് ഒരടയാളം എന്താവെന്ന് പറഞ്ഞേ? ഈ ബാറ്റിൽ ഫീൽഡിൽ നമ്മൾ ജയിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? സുവിശേഷ പ്രചരണത്തിനായുള്ള ഒരുക്കം നമുക്കുണ്ടാകണം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരാളോട് സുവിശേഷം പറയാൻ ഒരു സാവകാശം ഉണ്ടാക്കണം. ഉണ്ടെങ്കിലും നല്ല, എന്താണ് ഉണ്ടാക്കണം അല്ലേ? അവസരം ഉണ്ടാക്കണം, അവസരം കണ്ടെത്തണം. ഏതെല്ലാം തലങ്ങളിൽ ദൈവം നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ തലങ്ങളിലൊക്കെ നമ്മൾ കയറി നിൽക്കണം. നമ്മൾ തിരിച്ചറിഞ്ഞ് കയറി നിൽക്കണമെന്നർത്ഥം. ഒരുങ്ങണം, അതിനായിട്ട് ഒരുങ്ങണം. കാരണം എന്താ? എല്ലാവരും രക്ഷിപ്പാൻ ഈ സുവിശേഷത്തിന് ശക്തിയുണ്ട്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ഒട്ടും വഴങ്ങാത്തവരെയും കടുപ്പമുള്ള ഹൃദയമുള്ളവരെയും പാർവോലെയാണെന്ന് പറയല്ലേ ചിലര്, അവരെ രക്ഷിപ്പാൻ ഈ സുവിശേഷത്തിന് കഴിയും. അതോടൊപ്പം തന്നെ നമ്മോട് ചേർന്ന് സംസാരിച്ച് ചേർന്ന് സംസാരിച്ച് ഞാൻ നിങ്ങൾ ഒന്നാണെന്ന് പറഞ്ഞു നിൽക്കുന്ന കൂട്ടരെയും രക്ഷിച്ചെടുക്കാൻ ഈ സുവിശേഷത്തിന് കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉത്സാഹം ഒന്ന് വർദ്ധിക്കട്ടെ. ആത്മാക്കളെ നേടുക എന്നുള്ള മഹത്തായ ലക്ഷ്യത്തിൽ മുന്നേറുവാൻ ഒരൊരുക്കം നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാകണം. നമ്മുടെ ദൈവവചന പഠനം, നമ്മുടെ പ്രാർത്ഥന, ഉപവാസം എല്ലാം ഈ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കണം. ആത്മാക്കളെ നേടുക എന്നുള്ള മഹത്തായ ലക്ഷ്യത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുക. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം നമ്മുടെ കാലിലൊന്ന് ചെരുപ്പാക്കാം. പ്രൈസലോ, അടുത്തത് എടുക്കാം, വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാം. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന in addition to all, take up the shield of faith with which you can extinguish all the flaming arrows of the evil one. എല്ലാറ്റിനും ഉപരിയായി അല്ലേ, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട്. വിശ്വാസം എന്ന പരിച എന്തോ ഈ വിശ്വാസം എന്ന പരിച തുറയോസ് എന്ന ഒരു ഗ്രീക്ക് പദമുണ്ട്. തുറയോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതാണ്. പലതരത്തിലുള്ള പരിചകളുണ്ട്. അതിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പരിചയുടെ പ്രത്യേകത, 4 അടി നീളം 2.5 അടി വീതി, 4 അടി നീളവും 2.5 അടി വീതിയുമുള്ള ദീർഘചതുരമായൊരു തടിയിൽ തുകൽ പൊതിഞ്ഞിട്ടുള്ള ഒരായുധമാണിത്. ഈ ആയുധം 4 അടി നീളവും 2.5 അടി വീതി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു ശരീരത്തിൻ്റെ മിക്കവാറും ഭാഗം ഇത് കവർ ചെയ്യും. ഇതൊരു വലിയ ആയുധമാണ്. ആ കാലഘട്ടങ്ങളിലൊക്കെ ഒരു സൈന്യം ശത്രു സൈന്യത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അന്നത്തെ ആക്രമണ രീതി ശക്തമായത് തന്നെ ആ കാലഘട്ടത്തിനനുസരിച്ച് നോക്കിയാൽ വളരെ ശക്തമാണ്. അന്ന് ഒരാളെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി ചെയ്യുന്ന രീതി, അമ്പ് ക്യാറിൽ മുക്കിയിട്ട് എന്ത് ചെയ്യും, തീയായി അത് എടുത്തെറിയുമെന്ന്. ഈ എറിയുന്നത് വന്ന് എതിരാളിയുടെ ദേഹത്ത് വന്ന് മുട്ടുക. മുട്ടുമ്പോൾ ആ വ്യക്തി തോറ്റോടുക, കീഴ്പ്പെടുക, അല്ലെങ്കിൽ തീ കത്തുക, ആൾ വീഴും. കയ്യിലുള്ള എല്ലാം ഇട്ടേച്ച് ഈ വ്യക്തി ഓടുന്നതായിട്ട് കാണാം. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന പല സമരമുറകളിലും കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉപയോഗിച്ചൊരു തന്ത്രമായത് എവിടെ നിന്ന് പഠിച്ചാൽ അറിയില്ല. ചിലപ്പോൾ ഇത് 1-ാം നൂറ്റാണ്ടിലെ ഇവർ വായിച്ചിട്ടാണോ എന്നറിയില്ല അല്ലേ. അഗ്നിഗോളമായിട്ട് വന്ന് പോലീസുകാരുടെ മുന്നോട്ട് വീഴുക, പോലീസുകാർ കയ്യിലുള്ള ലാത്തി ഇട്ട് ചൂടുക, പലപ്പോഴും അത് കാണുകയുണ്ടായി. ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ് അവർക്ക്. പോലീസിന്റെ ജീവൻ ഒരുപോലെ, കോളേജ് വിദ്യാർത്ഥികളുടെ ഒരുപോലെ. ഈ കാലഘട്ടം ഉപയോഗിച്ചിരുന്ന ഈ വലിയ തന്ത്രം, അതിനെ കീഴ്പ്പെടുത്താൻ എന്ത് തന്ത്രം അന്ന് ഉപയോഗിച്ചെന്നറിയാമോ? അതിനെ തടയുന്നതിന് വേണ്ടി നനഞ്ഞ തോലുള്ള കരിച, അതിന്റെ തോല് വെള്ളത്തിൽ മുക്കിയിട്ട് അവർ ധരിക്കും. അപ്പോൾ ഈ എറിയുന്ന ഈ തീ, ഈ അമ്പ് ഈ നനഞ്ഞ തുകലിൽ വന്ന് മുട്ടുമ്പോൾ പെട്ടുപോകും. അപ്പോൾ ശത്രുവിന്റെ ആയുധത്തെ നിർവീര്യമാക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കരിച, അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. ശത്രുവിന്റെ ആയുധത്തെ നിർവീര്യമാക്കണം. ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെയും വീഴ്ത്തിക്കളയുവാൻ, നമ്മെ പുറകോട്ടോടിക്കുവാൻ, നമ്മുടെ ആത്മീയ മുന്നേറ്റത്തെ ഇല്ലാതാക്കി നമ്മെ തളർത്തിക്കളയുവാൻ വേണ്ടി പല അമ്പുകളും വരും. എവിടെ നിന്നൊക്കെ വരും എന്നറിയത്തില്ല. ചിലപ്പോൾ പേരൻസിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും. തെറ്റു വളർത്തിയ അപ്പനും അമ്മയും, തോറ്റി വളർത്തിയ അപ്പനും അമ്മയും അല്ലേ. ചിലപ്പോൾ നമ്മുടെ സ്നേഹിതന്മാരായിരിക്കാം, ചിലപ്പോൾ ജീവിത പങ്കാളികളായിരിക്കാം. ഏത് തലത്തിൽ നിന്ന് ഈ അമ്പുകൾ വന്നാലും, ഏതിടത്ത് നിന്ന് വന്നാലും അതിനെ നിർവീര്യമാക്കുവാൻ തക്കതായ പരിച നമുക്കുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെടുകയല്ല. എത്രയോ പേരെ പരാജയപ്പെട്ടു പോകുന്നെന്നറിയാമോ? എത്രയോ പേരെ പരാജയപ്പെടുന്നത് വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പരിപാടി വെച്ച് എന്താ പോകാൻ കാരണമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു വീട്ടിലെ വീതം തിരിയല്ലെന്ന് പറഞ്ഞു, വീട്ടിലെ വീതം തിരിയല്ലെന്ന് പറഞ്ഞു. മറ്റേ ആൾ പറഞ്ഞു ഇനി വീട്ടിലോട്ട് കയറണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഇബ്രാലേഖനം നമ്മൾ പഠിക്കുമ്പോൾ 10-ാം അധ്യായത്തിൽ സമ്പത്തുക്കളുടെ അപഹാരം പോലും സന്തോഷത്തോടെ സഹിച്ചു. ക്രിസ്ത്യാനിറ്റി വളർന്ന നോക്കി, ക്രിസ്തീയ മാർഗം വളർന്ന അങ്ങനെ ആയിരുന്നു. നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെയൊക്കെ നടുവിൽ വളർന്ന അങ്ങനെ. അപ്പോൾ പിശാച് തന്ത്രങ്ങൾ ഒരുക്കി, അമ്പുകൾ വലിച്ചെറിഞ്ഞു. അതിലൊരു അമ്പെന്താ? സമ്പത്താ. സമ്പത്ത് നഷ്ടപ്പെട്ടാൽ എന്താണ്? വിശ്വാസം വേണ്ട എന്നുള്ളതല്ല, സമ്പത്ത് ഉള്ളത് പോയാലും വേണ്ടുകയില്ല അല്ലേ, കുടുംബസ്വത്ത് കിട്ടിയില്ലേലും വേണ്ടുകയില്ല. രക്ഷിച്ച കർത്താവിന്റെ നാമത്തെ തള്ളിപ്പറയില്ല, അനുഭവിക്കുന്ന ആത്മീക വിടുതൽ ഉപേക്ഷിക്കുകയില്ല എന്ന് ഹൃദയത്തിൽ നിർണയമുള്ളവൻ അജയാളിയായി തീരുന്നത്. അപ്പോൾ നമ്മെ പുറകോട്ട് മാറ്റുവാനും നമ്മുടെ ഉള്ളിലെ ആ തീഷ്ണത ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിക്കുന്ന അനുഭവങ്ങൾ പലയിടത്തും ഉണ്ടാകും. ഏകരായ വിശ്വാസത്തിൽ വന്ന പലരും നമ്മുടെ സഭയിലുണ്ട്. അവരെ ഓർത്തി ഞാൻ വളരെ അഭിമാനം കൊള്ളുകയാണ്. എന്റെ കുറച്ച് വിശ്വാസത്തിലുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് എനിക്ക് അത്രയും മനസ്സിലാകത്തില്ല. എന്നാൽ അതേ നന്നായി മനസ്സിലാക്കുന്ന പലരും ഇവിടെയുണ്ട്. തനിയിറങ്ങി തിരിച്ചു വരും, പല പ്രശ്നങ്ങളെ നേരിട്ടവരും ഇന്നും ഏകരായി നിൽക്കുന്ന പലരും നമ്മുടെ സഭയിലുണ്ട്. നിശ്ചയമായും അവരുടെ പ്രതിഫലം എനിക്ക് കിട്ടുന്നതിനേക്കാൾ വലുതാണെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ആത്മീയ അനുഭവങ്ങളിൽ നിന്ന് പുറകോട്ട് മാറ്റി നമ്മെ തകർത്ത് കളയുവാൻ വേണ്ടി കടന്നു വരുന്ന അമ്പുകളെ നമ്മൾ സൂക്ഷിച്ചൊഴിയണം. അല്ലെങ്കിൽ അത് നമ്മുടെ വിശ്വാസം എന്ന പരിചയിൽ തട്ടി തെറിച്ചു പോകണം. രണ്ടും സംഭവിക്കണം. ഈ പ്രത്യേക സാഹചര്യത്തിൽ യുദ്ധത്തിൽ ജയിക്കുവാൻ വേണ്ടി ഏത് വിശ്വാസിയും എടുക്കേണ്ട ആയുധം എന്നത് പറഞ്ഞേക്കുന്നത് വിശ്വാസമെന്ന പരിചയ എടുത്തുകൊണ്ട് നമ്മൾ നിന്നാൽ ദുഷ്ടന്റെ തീയമ്പുകൾ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ദുഷ്ടന്റെ തീയമ്പുകളെ നിർവീര്യമാക്കുവാൻ കഴിയും. ക്രിസ്തു ജീവിതത്തിൽ കടന്നു വരുന്ന പരിഹാസം, നിന്ന, അതുപോലെ കൂടെ കൂടെ ഉണ്ടാകുന്ന സംശയങ്ങൾ അല്ലേ. എന്തുകൊണ്ട് എങ്ങനെ ഈ സംശയം വരുന്നത്? എനിക്ക് മുന്നോട്ട് പോകാൻ ഒക്കുമോ, അതോ ഞാൻ ക്ഷീണിച്ചു പോകുമോ അല്ലേ, ധൈര്യമായിട്ടേക്ക് സ്റ്റെപ്പ് വെക്കാൻ ഒക്കുമോ, അയ്യോ ഞാൻ തന്നെയല്ലേ, എനിക്ക് വേണ്ടപ്പെട്ട ഒരാരും എൻ്റെ കുടുംബത്തിൽ നില്ലല്ലോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാകും. ഇതാരാ കൊണ്ടുവരുന്നേ? ഷാജാ കൊണ്ടുവരുന്നേ? സത്താൻ കൊണ്ടുവരും. ആ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്ക പരിചയ, വിശ്വാസം എന്ന പരിചയ ദൈവമക്കൾക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെയാണ് അപവാദ പ്രചരണങ്ങൾ ദൈവമക്കൾക്കെതിരെ കൊണ്ടുവരും. എക്കാലത്തും ഉണ്ടാകും. സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഒരു കള്ളം 10 പ്രാവശ്യം പറഞ്ഞാൽ സത്യമാകത്തില്ലെങ്കിലും കുറെ പേരൊക്കെ അങ്ങ് വിശ്വസിക്കും. അതാണ് ഈ ലോകത്തിന്റെ രീതി അല്ലേ. അപവാദ പ്രചരണങ്ങൾ, അതോടൊപ്പം ദുരുപദേശത്തിന്റെ കാറ്റുകൾ, അത് വളരെ ശക്തമാണ്. ദുരുപദേശങ്ങൾ, സത്യ ഉപദേശം നമ്മുടെ മുമ്പാകെ തെളിച്ചു തന്നിട്ടും ദുരുപദേശത്തിന്റെ കടന്നു കയറ്റം പലപ്പോഴും ഉണ്ടാകും. പല കൾട്ടുകളും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക പലയിടങ്ങളിൽ. ദൈവജനത്തെ ശരിയായി വ്യാഖ്യാനിക്കാതെ ഏതെങ്കിലും ഒരു വാക്യത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് പല പല ഉപദേശങ്ങളുടെയും ശക്തീകരണം കൊടുത്ത് ക്രിസ്തീയ മാർഗത്തിനുമേൽ കടന്നു കയറുന്ന ദുരുപദേശങ്ങളെ നമ്മൾ ഈ ദിവസങ്ങളിൽ സൂക്ഷിക്കണം. അതൊക്കെ എന്താണ്? ദുഷ്ടന്റെ തീയമ്പുകളാണ്. വിശ്വാസ ജീവിതത്തിൽ നമ്മെ തളർത്തി കളയുന്നതാണ്. ഒരു ഭാഗത്ത് ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന ഒന്നാണ് പ്രോസ്പെരിറ്റി ഗോസ്പെൽ. ദൈവമക്കൾ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയാൽ ദൈവം നന്മ തരും. തന്നില്ലെങ്കിലോ ദൈവത്തെ സേവിക്കണ്ടേ? തന്നില്ലെങ്കിലും സേവിക്കണം. കാരണം എന്താ? ദൈവത്തിന്റെ ഇഷ്ടമാണ് ആർക്കെന്ത് കൊടുക്കണോ എന്നുള്ളത്. ഉപയോഗിക്കുന്ന 25-30 പേർക്ക് അല്ലെങ്കിൽ 40-50 പേർക്ക് ഓരോരുത്തർക്കും അനുഭവിക്കേണ്ട നന്മകൾ ദൈവത്തിന്റെ ദാനമാണ്. ദൈവം ഓരോരുത്തർക്കും ദൈവഹിതപ്രകാരം ഓരോ നന്മകൾ തരും. ഒരിക്കലും നമ്മൾ മറ്റൊരാൾ കമ്പയർ ചെയ്യാൻ പോകരുത്. മറ്റൊരാളുടെ നന്മയുടെയോ ആ കമ്പാരിസന്റെ അടിസ്ഥാനത്തിലോ അല്ല നമ്മുടെ ആത്മീയത നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. സമ്പൂർണമായുള്ള ദൈവാശ്രയം, ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ദൈവമേ, അവിടുത്തെ ഹിതം പോലെ, അവിടുത്തെ ഇഷ്ടം പോലെ, അവിടുത്തെ നന്മ ഞാൻ അനുഭവിക്കട്ടെ, അവിടുത്തെ അനുഗ്രഹങ്ങൾ എൻ്റെ മേൽ പകരണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. ഒരിക്കലും അതുകൊണ്ട് സമൃദ്ധി എന്നുള്ളതല്ല നമ്മുടെ ക്രൈറ്റീരിയ. എന്നാൽ അതേ സമയം തന്നെ ദൈവമക്കൾ എന്നും ദാരിദ്ര്യത്തിൽ ജീവിക്കണമെന്നുള്ള ഉപദേശവും വേദപുസ്തകത്തിൽ ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. എല്ലാം ദൈവത്തിൻ്റെ ഹിതപ്രകാരം ലഭിക്കുന്ന നന്മകൾ എന്നുള്ളത് മാത്രമുള്ളൂ. അപ്പോൾ ക്രിസ്ത്യ ജീവിതത്തിൽ കടന്നു വരുന്ന പല ഉപദേശങ്ങളും വളരെ ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലത്ത് ഒരാൾ പറഞ്ഞു കേട്ടു, 500 പേര് കുറഞ്ഞു ഒന്നും സഭയല്ല. സഭയായിട്ട് കാണണമെങ്കിൽ എത്ര പേര് വേണം? 500 കൂടുതൽ. വേദപുസ്തകത്തിൽ ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല. 500 പേര് കുറഞ്ഞു ഒന്നിനെ സഭയായിട്ട് കരുതാൻ ഒക്കെ വരുന്ന ഉപദേശം എങ്ങനെ കിട്ടി, എവിടുന്ന് കിട്ടി നോക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ദുരുപദേശങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. മറ്റു പല കാര്യങ്ങളും പറയാൻ ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. അപ്പോൾ ദുരുപദേശങ്ങളുടെ കവിഞ്ഞു കയറ്റം ദുഷ്ടന്റെ തീയമ്പുകളാണ്. സത്യസഭയെ ഇല്ലാതാക്കുവാൻ കൊണ്ടുവരുന്ന ദുഷ്ടന്റെ തീയമ്പുകളാണ്. അതെല്ലാം നിർവീര്യമായി പോകണമെങ്കിൽ എന്തേയുള്ള വഴി? വിശ്വാസം എന്ന പരിചയം നമ്മൾ എടുക്കണം അല്ലേ. ഏത് സാഹചര്യത്തിലും ഉറച്ചു നിൽക്കുവാനും ഏത് സാഹചര്യത്തിലും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുവാൻ കഴിയുന്ന ഒരനുഭവം. നമ്മുടെ വിശ്വാസ ജീവിതത്തെ ചോദ്യം ചെയ്യാൻ യാതൊന്നും ഇടയായിത്തീരരുത്. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണെന്ന് മറ്റുള്ളവർ നമ്മെ കണ്ടുകൊണ്ട് പറയണം. ദൈവസലോ, നാം ദൈവമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുന്നവരാണെന്നുള്ളത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം. പ്രിയമുള്ളവരെ, ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നയാളാണ്. ദൈവസലോ, കർത്താവ് നമ്മെ വിളിച്ചു എന്നുള്ളതും കർത്താവിന്റെ നാമത്തിനുവേണ്ടി വേർതിരിച്ചു എന്നുള്ളതും കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നു എന്നുള്ളതും നമ്മൾ അനുഭവിക്കുന്നവരാണെന്ന് മറ്റുള്ളവർ അറിയട്ടെ. ആ സ്ഥലത്തിൽപ്പെട്ട ഒരു ക്രിസ്ത്യ ജീവിതം നമ്മൾ വളർത്തിയെടുക്കണം. അതിനൊരു ഡിസിപ്ലിൻ നമുക്ക് ആവശ്യമാണ്. ഇതിനൊക്കെ നമുക്കൊരു ഒരു ഒരു എക്സസൈസ് തന്നെ വേണം. വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു എക്സസൈസ് നമുക്ക് ആവശ്യമാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഹോവിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവിൽ ആശ്രയിക്കുന്ന നല്ലത്. ദൈവത്തിൽ മാത്രം നമ്മുടെ ആശ്രയം വെച്ച് നമ്മോട്ട് മുന്നോട്ട് പോയാൽ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാണെന്നുള്ള അനുഭവിക്കാൻ കഴിയും. നാം ദൈവഹിതത്തിൽ നിന്നാൽ ദൈവത്തിന്റെ കരുതൽ കുറഞ്ഞു പോകത്തില്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. പ്രൈസലോ, നാം ദൈവഹിതത്തിൽ നിൽക്കണം. ദൈവഹിതം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുമ്പോഴാണ് പലപ്പോഴും പലതരത്തിലുള്ള പ്രതിസന്ധികൾ വരുന്നത്. പ്രതിസന്ധികൾ വരിക എന്ന് പറയുമ്പോൾ പ്രതിസന്ധികൾ നമ്മൾ ഉലഞ്ഞു പോകുന്നതെന്നർത്ഥം. പ്രതിസന്ധികൾ വരും ലോകത്തിൽ. ദൈവമക്കൾക്ക് പ്രതിസന്ധികളുണ്ട്, കഷ്ടങ്ങളുണ്ട്. എന്നാൽ അതിന് നടുവിൽ ഒരാൾ ഉലഞ്ഞു പോകുന്നെങ്കിൽ, വലഞ്ഞു പോകുന്നെങ്കിൽ, അതിനർത്ഥം ആ വ്യക്തി എന്താണ്? ദൈവഹിതത്തിൽ നിൽക്കുന്നില്ലെന്ന്. വലയാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവഹിതത്തിൽ മാത്രം ഉറച്ചു നിൽക്കുവാൻ നമുക്കൊരു സമർപ്പണം ഉണ്ടായിരിക്കണം. അപ്പോൾ വിശ്വാസം എന്ന പരിച, നമുക്കതിനറിയാം, നാം അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ. രക്ഷ, നിത്യജീവൻ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് അല്ലേ, സ്നാനത്തിന്റെ അടിസ്ഥാനം എല്ലാം അങ്ങനെ തന്നെയല്ലേ. വിശ്വസിക്കുക, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുന്നു, അല്ലാത്തവരെ സ്നാനപ്പെടുത്തത്തില്ല. നിത്യജീവൻ, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. രക്ഷ, വിശ്വാസത്താലാണ് നമ്മുടെ രക്ഷ. അപ്പോൾ ജീവിതത്തിൽ എല്ലാം അങ്ങനെ തന്നെയാണ്. കുടുംബജീവിതത്തിന് ഭദ്രതയും അങ്ങനെ തന്നെയാണ് അല്ലേ. വിശ്വാസം എന്ന ഫാക്ടർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുടുംബം തകരും. സഭയോ അത് തന്നെയാണ്. സഭയും ദൈവത്തിലുള്ള വിശ്വാസവും പരസ്പര വിശ്വാസവും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കൂട്ടത്തെ ആർക്ക് വേണം? ദൈവത്തിനും വേണ്ട, മനുഷ്യർക്കും വേണ്ടെന്നാകും അല്ലേ. അപ്പോൾ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് സകല അനുഗ്രഹങ്ങളും നിക്ഷിപ്തമായിരിക്കുന്ന സർവ്വ അനുഗ്രഹങ്ങളും വിശ്വാസത്താലുള്ളതാണ്. ദൈവത്തിന്റെ കൃപയാൽ വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്. ആ ഭാഗം ഇവിടെ അടുത്തതിലേക്ക് വരാം. അടുത്ത ഭാഗം നോക്കി, രക്ഷ എന്ന ശിരസ്ത്രം, ടേക്ക് ദ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ. രക്ഷ എന്ന ശിരസ്ത്രം, രക്ഷയുടെ പ്രത്യാശ, രക്ഷ എന്ന ശിരസ്ത്രം. ഒന്ന് തെസ്സലോനിക്കരിൽ ഭാഗം നിൽക്കാം, 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം നോക്കി. ഒന്ന് ഫസ്റ്റ് തെസ്സലോനിയൻസ് 5:8. നാമോ പകലിലുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും പിന്നെ ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. അപ്പോൾ ഒരുവൻ സുബോധമായിരിക്കും എന്നുള്ള തെളിവാണ് ഇവിടെ വായിക്കുന്നത്. അവിടെ വായിക്കുമ്പോൾ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശ, രക്ഷയുടെ പ്രത്യാശ. നമ്മുടെ ശിരസ്ത്രം എന്താ? രക്ഷയുടെ പ്രത്യാശയാണ് അല്ലെ? രക്ഷ എന്ന ശിരസ്ത്രം. ക്രിസ്തു നമ്മെ രക്ഷിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ രണ്ടായി രക്ഷ. ഏതിൽ നിന്ന് രക്ഷിച്ചേക്കുന്നേ? പാപത്തിൽ നിന്ന് രക്ഷിച്ചു, പിന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു, പിന്നെ പാപത്തിന്റെ ശിക്ഷയിൽ നമ്മളെ രക്ഷിച്ചു, പിന്നെ ദൈവ കോപത്തിൽ നമ്മെ രക്ഷിച്ചിരിക്കുന്നു, പിന്നെ അനർത്ഥങ്ങളിൽ നിന്നൊക്കെയും നമുക്ക് രക്ഷയുണ്ട്, ഭയത്തിൽ നമുക്ക് രക്ഷയുണ്ട്. നോക്കും, അങ്ങനെ പല തലങ്ങളിൽ നിന്നുള്ള രക്ഷ നമ്മൾ അനുഭവിക്കുന്നവരാ. ഒന്നുകൂടെ പറയുമ്പോൾ, പാപ കുറ്റത്തിൽ നിന്ന് നമുക്ക് രക്ഷയുണ്ടായി അല്ലേ? സാൽവേഷൻ ഫ്രം ദി ഗിൽറ്റ് ഓഫ് സിൻ, വിശ്വസിച്ചപ്പോൾ തന്നെ നമുക്കുണ്ടായ അനുഭവമാണ്. പിന്നെ ഇപ്പോഴോ? ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന എന്താ? രക്ഷയുടെ ശക്തി, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമുക്ക്, ഫ്രം ദ പവർ ഓഫ് സിൻ, പാപത്തിന്റെ ശക്തിയിൽ നിന്ന്. പിന്നെ ഇനിയും ഭാവിയിൽ വെളിപ്പെടാൻ പോകുന്നതോ? പ്രസൻസ് ഓഫ് സിൻ, പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള രക്ഷ. പെനാൽറ്റി, പവർ ആൻഡ് പ്രസൻസ് ഓഫ് സിൻസ് അല്ലേ? ആദ്യത്തേത് പാപക്കുറ്റം, പാപത്തിന്റെ ശിക്ഷ. രണ്ടാമത്തേത് പാപത്തിന്റെ ശക്തി. മൂന്ന്, പാപത്തിന്റെ സാന്നിധ്യം. അപ്പോൾ ദൈവമക്കൾക്കായി ദൈവം വെച്ചിരിക്കുന്ന ഈ രക്ഷയുടെ വലുപ്പം പലപ്പോഴും പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ള പ്രശ്നം. തിരിച്ചറിയുന്നില്ല. സഭയോട് ചേർന്ന് അല്ലെങ്കിൽ സ്നാനപ്പെട്ടു, സഭയോട് ചേർന്ന് കൂട്ടായ്മ ആചരിച്ചു, മുന്നോട്ട് പോകുന്നു, പക്ഷെ ഇപ്പോഴും നമുക്ക് ദൈവം തന്ന ഈ രക്ഷ എന്താണെന്ന് വേണ്ടതുപോലെ തിരിച്ചറിയാതെ ജീവിക്കുന്ന പലരുമുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം രണ്ടാം അധ്യായത്തിൽ അതിന്റെ മൂന്ന് നാല് ഒന്ന് വായിച്ച്, എബ്രായ ലേഖനം രണ്ടാം അധ്യായം മൂന്ന് നാല്. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ദൈവം തന്റെ പുത്രനെ നമുക്ക് ദാനം നൽകി, ഏകജാതനായ പുത്രനെ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു എന്ന ആ ദൈവസ്നേഹത്തിന്റെ വലിപ്പം തിരിച്ചറിയാതെ നമ്മൾ ജീവിച്ചാൽ, ഏറ്റവും വിലയേറിയതിനെ നമുക്ക് വേണ്ടി നൽകി. മനുഷ്യൻ കൊടുത്താൽ എങ്ങനെയായിരിക്കും? എപ്പോഴും ചെറുതിൽ നിന്ന് വലുതിലേക്ക് അല്ലേ? എന്നാൽ ദൈവം കൊടുക്കുന്ന അങ്ങനെയല്ല, ഏറ്റവും വലുത് തന്നെ ആദ്യം നൽകി, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം അയച്ചത് ദൂതന്മാരെ ആരെയും അല്ല, പിന്നെ ആരെ അയച്ചത്? സ്വന്തം പുത്രനെ തന്നെ അയച്ചു. അവിടെയാണ് ആ സ്നേഹത്തിന്റെ വലിപ്പം നമ്മൾ അറിയേണ്ടത്. ഈ രക്ഷ എന്തുകൊണ്ടാ ഇത്ര വലിയതായത്? ഏകജാതനെ പുത്രനെ ദാനം നൽകി രക്ഷിച്ചതുകൊണ്ടാണ് അല്ലേ? തന്റെ പുത്രന്റെ മരണത്താൽ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പും രക്ഷയും നമ്മളെപ്പോഴും തിരിച്ചാണ്. അപ്പോൾ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റിയൊഴിയും? എങ്ങനെ തെറ്റിയൊഴിയും? രണ്ട് തെസ്സലോനിക്കർ രണ്ടാമത്തെ ഞാൻ പതിനാലാം വാക്യം നോക്കിയാൽ, രണ്ട് തെസ്സലോനിക്കർ രണ്ടിന്റെ പതിനാല്, നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. വിളിയുടെ മഹത്വം കണ്ടോ? രക്ഷയ്ക്കായിട്ടാ വിളി. ഓരോരുത്തരെയും ഓമനപ്പൂർ ചൊല്ലി കർത്താവ് വിളിച്ചു. എന്തിനു വേണ്ടിയാണ്? രക്ഷയ്ക്കായി, യേശു ക്രിസ്തുവിനെ മഹത്വം പ്രാപിപ്പാൻ. അപ്പൊ ഒരുവൻ രക്ഷ അനുഭവിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ആ ക്ലൈമാക്സ് പോയിന്റ് ഇവിടെ തന്നെയാണ്, യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുക. ഈ ആത്മീയ കൂട്ടായ്മയിലൊക്കെ വരുമ്പോൾ നമ്മൾ പ്രാപിക്കുന്നതാ അല്ലേ? ആ കർത്താവിന്റെ തേജസ് നമ്മിലേക്ക് ഇറങ്ങി വരണം, ക്രിസ്തുവിന്റെ മഹത്വം നമുക്ക് കാണുവാൻ കഴിയണം അല്ലേ? ഓരോ കൂട്ടായ്മയിലും ക്രിസ്തുവിന്റെ തേജസ് കാണുവാൻ കഴിയുക. ബൈബിൾ ക്ലാസ്സിലായാലും സെൽഫ് പ്രയറിലായാലും ഉപവാസ പ്രാർത്ഥനയിലായാലും ക്രിസ്തുവിന്റെ തേജസ് കാണണം, ക്രിസ്തുവിന്റെ മഹത്വം കാണണം. അപ്പോൾ ഈ രക്ഷ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ അർത്ഥം അല്ലേ? അപ്പൊ നോക്കി, നമുക്ക് 51 സങ്കീർത്തനത്തിലെ വാക്യമുണ്ടല്ലോ, എന്താ? രക്ഷയുടെ സന്തോഷം എനിക്ക് നഷ്ടപ്പെടാം, രക്ഷയുടെ സന്തോഷമൊക്കെ പോയി, നമ്മൾ പിന്മാറി ദൈവദിനത്തിൽ നകന്ന് അല്ലെ, ദൈവസ്നേഹത്തിൽ നകന്ന്, കൂട്ടായ്മയിൽ നിന്ന് അകന്ന്, ആത്മീയ ചൈതന്യമെല്ലാം നഷ്ടപ്പെടുത്തി, നമുക്ക് വേണമെങ്കിൽ എന്തും നഷ്ടപ്പെടുത്താം, രക്ഷയുടെ സന്തോഷമൊക്കെ നഷ്ടപ്പെടുത്തി നമുക്ക് പിന്മാറ്റത്തിൽ ജീവിക്കാം. ദൈവം ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ദാവീദിന്റെ സ്വന്തം അനുഭവം പറഞ്ഞേക്കുന്നത് തനിക്ക് നഷ്ടപ്പെട്ട ആ രക്ഷയുടെ സന്തോഷം, ദൈവത്തോട് പ്രാർത്ഥിക്കുക, രക്ഷയുടെ സന്തോഷം എനിക്ക്, രക്ഷയുടെ സന്തോഷം അനുഭവിക്കുമ്പോഴും അതനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞിട്ടില്ലേ നമ്മളൊക്കെ? ഉണ്ട്, ദൈനംദിന ജീവിതത്തിലൊക്കെ നമുക്കതറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ സ്ലോ ആയിട്ട് അറ്റുപോകുന്നുള്ള തെളിവാണ് എന്താ ഈ രക്ഷയുടെ സന്തോഷം നമ്മിൽ തന്നെ നഷ്ടപ്പെടുമ്പോൾ. ഒരുവൻ ആത്മീയ കൂട്ടായ്മയിൽ നിന്ന് വിട്ടു നിൽന്നാൽ ഓർത്തോണം എന്താണ് അവന്റെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടിട്ട് വെറുതെയല്ല. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചൊന്നുമല്ല, അതിന് പിന്നിൽ എന്തുണ്ട്? പല പല ദിവസങ്ങൾ അതിന് അതിനടിസ്ഥാനമായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരുത്തരം രക്ഷയുടെ സന്തോഷം പോകത്തില്ല, സ്ലോ ആയിട്ട് അത് പോകുന്നു, സ്ലോ ആയിട്ടാണ്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിരിക്കണം എപ്പോഴും ദൈവമക്കളെ നടത്തം. നമ്മുടെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടത്തക്ക ഒരു സാഹചര്യത്തിലും നമ്മൾ ഇടപെടരുതെന്നർത്ഥം. ഒന്നിനും അങ്ങനെയുള്ള ഒന്നിനും നമ്മൾ കൈ കൊടുക്കരുത്, അങ്ങനെയുള്ള ഒരു മേഖലയിലും കോംപ്രമൈസിന് പോകരുത്. ദൈവം നമുക്ക് നൽകിയ രക്ഷ ഇത്ര വലിയ രക്ഷയാണ്, ആ രക്ഷയുടെ സന്തോഷം നമ്മൾ ഇല്ലാതാകുവാൻ ഒരിക്കലും ഇടയായിത്തീരരുത് അല്ലേ. അപ്പോസ്തലൻ പൗലോസ് 2:40 നമ്മൾ പ്രത്യേകം കാണുന്നുണ്ട്. Acts 2:40, ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടും. സേവ് യുവേഴ്സെൽസ് ഫ്രം ദി കറപ്റ്റ് ജനറേഷൻ. കറപ്റ്റ് ഈ ജനറേഷൻ എങ്ങനെയുള്ളതാ? കറപ്റ്റാ അല്ലേ. വക്രതയുള്ള തലമുറ, കോട്ടമുള്ള തലമുറ എന്ന് പറഞ്ഞാൽ എന്താ രക്ഷ? എന്താ ദൈവമക്കൾക്ക്? ആന്റിസെപ്റ്റിക്ക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മുഴുവൻ സെപ്റ്റിക്കായി കിടക്കുക എന്നർത്ഥം. ലോകം മുഴുവൻ സെപ്റ്റിക്കായി കിടക്കുമ്പോൾ ഇതിന് നടുവിൽ ഒരു ആന്റിസെപ്റ്റിക് ആണ് ദൈവം നമുക്ക് തന്ന. ഇത്ര വലിയ രക്ഷ ദൈവം നമുക്ക് നൽകിയിരിക്കും. ഫിലിപ്പിലേഖനം 2 നമ്മൾ കാണുന്നുണ്ട്. ഫിലിപ്പിലേഖനം 2 12-13 വാക്യങ്ങൾ വായിക്കാം. 12-13-14 വാക്യങ്ങൾ വായിച്ചു. യെസ്, ഹൈത്തോടും വിറയലോടും കൂടെ നിങ്ങൾ രക്ഷയ്ക്കായി പ്രവർത്തിപ്പി. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്കായെന്നതും. യെസ്, അടുത്തത് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കളങ്ക മക്കളും മതി. അപ്പോൾ രക്ഷയുടെ ശിരസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് ഒരുവൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെ നിൽക്കുന്നതെന്ന് അർത്ഥം അറിയാമോ? ദുഷിച്ച ഈ തലമുറയുടെ നടുവിൽ അവൻ എങ്ങനെ നിൽക്കുന്നു? ദുഷിപ്പില്ലാത്തവനായി അല്ലേ, ധാർമ്മികതയിൽ മുൻപന്തിയിൽ, ഇടപാടുകളിൽ വിശ്വസ്തനായി, ജീവിതത്തിൽ വിശുദ്ധി പാലിച്ചുകൊണ്ട് അവൻ ജയാളിയായി തല ഉയർത്ത് നിൽക്കുന്ന ഒരു രംഗം, ഒരു പടയാളി നിൽക്കുന്ന പോലെ. അവൻ പലതിനെയും തോൽപ്പിച്ചു, അവനെ കീഴ്പ്പെടുത്തുവാൻ പല സാഹചര്യങ്ങളുണ്ടായി, സംസാരത്തിൽ, നോട്ടത്തിൽ, ഭാവത്തിൽ, ഇടപാടുകളിൽ ഒക്കെ അവനെ തോൽപ്പിക്കാനുള്ള പല കാര്യങ്ങളുണ്ടായപ്പോഴും അവിടെ എല്ലാം എങ്ങനെ നിന്നെന്നാ? അവൻ തല ഉയർത്തി അഭിമാനത്തോടെ നിൽക്കുകയാണ്. എങ്ങനെ നിൽക്കുന്നു? എങ്ങനെ നിൽക്കുന്നു? ആ വാക്യം നോക്കിക്കേ. വക്രതയും കോട്ടുമുള്ള തലമുറയുടെ നടുവിൽ എങ്ങനെ ജീവിച്ചു? അനിന്ദ്യനായി, പരമാർത്ഥിയായി, ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി ഒരുവൻ നിൽക്കുമ്പോൾ അവൻ രക്ഷയുടെ ശിരസ്ത്രമാണ് ഇവിടെ നിൽക്കുക. അവൻ ജീവിതത്തിൽ രക്ഷ അനുഭവിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഇതുപോലെ നിൽക്കുവാൻ ഇടയായിത്തീരണമെങ്കിൽ നാം ജയാളികളെ തല ഉയർത്ത് നമുക്ക് നിൽക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. തല കുനിച്ച് ജീവിക്കേണ്ടവരല്ല ദൈവമക്കൾ, സമൂഹത്തിൽ തല കുനിച്ച് നടക്കേണ്ടവരല്ല നാം, തല ഉയർത്തി അഭിമാനത്തോടെ നമ്മൾ ജീവിക്കേണ്ടവരാ. കർത്താവിന്റെ നാമത്തെ ഉയർത്തി നമുക്ക് ജീവിക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ജീവിത സാഹചര്യങ്ങൾ കടിമപ്പെട്ട് ജീവിക്കേണ്ടവരല്ല. പ്രിയമുള്ളവരെ, നാം രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ജയത്തോടെ നമ്മൾ മുന്നോട്ട് പോകുക എന്നർത്ഥം. ഇസ്രായേൽ മക്കൾ മുന്നോട്ട് പോയപ്പോഴും ചെങ്കടൽ കടന്ന സമയത്ത്, നമ്മൾ വായിക്കടക്കുന്ന സമയത്ത് വായിക്കുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഉറച്ചുനിൽപ്പീൻ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വരുത്തുവാദിക്കുന്ന എന്റെ രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുവീൻ. പ്രിയമുള്ളവരെ, ഈ രക്ഷയുടെ സന്തോഷം നമുക്ക് അനുഭവിച്ചുകൊണ്ട്, ഈ രക്ഷ അനുഭവിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടെ നമ്മുടെ ക്രിസ്തു ജീവിതം നയിപ്പാൻ ഇന്ന് രാത്രി നമ്മൾ ഇന്ന് സമർപ്പിക്കാം. രക്ഷയുടെ ശിരസ്ത്രം നമുക്കൊന്ന് ധരിച്ചുകൊണ്ട് നിൽക്കാം. ഈ പോർക്കളത്തിൽ ശത്രുവിനെ കീഴ്പ്പെടുത്തുവാൻ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ രക്ഷയുടെ ശിരസ്ത്രം നമ്മൾ അണിയണം. രക്ഷയുടെ സന്തോഷവും രക്ഷയുടെ ശക്തിയും നമ്മൾ അനുഭവിക്കാനിടയാകണം. വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഓരോ ദിവസവും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഓരോ ദിവസവും വിശുദ്ധിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ നമ്മെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്ന അതെ ഒരുപക്ഷെ ശീലങ്ങൾ ഉണ്ടെന്ന് വരാം, സാഹചര്യങ്ങൾ കടന്നു വന്നു വരാം, എന്നാൽ അതിനൊന്നും കീഴ്പ്പെട്ടു പോകാതെ അതിനെല്ലാം അതിജീവിക്കുന്നവരായി വി ബിക്കം ഓവർകമേഴ്സ് ഇൻ അവർ ലൈഫ്. നാം പലതിനെയും അതിജീവിക്കുന്നവരായി മുന്നോട്ട് പോകുമ്പോഴാണ് നാം രക്ഷ അനുഭവിക്കുന്നവരായി ജീവിക്കുന്നത്. ഇന്ന് രാത്രി ദൈവമേ അതിനായി എന്നെ സഹായിക്കണമേ, നമ്മെ ഓരോരുത്തരെയും സഹായിക്കണമേ, നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ, നമ്മുടെ സഭയ ജനങ്ങളെ സഹായിക്കണമേ എന്നൊരു നിമിഷം ഹൃദയത്തിൽ എല്ലാവരും തങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവത്തോട് പറയട്ടെ, യേശു നമ്മുടെ രക്ഷിതാവാണെങ്കിൽ, യേശു നമ്മുടെ കർത്താവായി തീർന്നതാണെങ്കിൽ, ആ രക്ഷയുടെ നമുക്ക് ദാനമായി ലഭിച്ചതാണെങ്കിൽ അത് മധുരകരമായി അനുഭവിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകുവാൻ, ദൈവത്തിന് ഇഷ്ടം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ദൈവമക്കൾ തങ്ങളെ തന്നെ സമർപ്പിക്കട്ടെ. അല്പസമയം നമുക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. ഇന്ന് കടന്നുപോകുന്ന എല്ലാ പ്രിയമുള്ളവരും ഹൃദയം തുറന്ന്, അധികങ്ങളെ തുറന്ന്, ഇത്ര വലിയ രക്ഷ അനുഭവിപ്പാൻ ഞാൻ എന്തുള്ളൂ, ഇത്ര വലിയ രക്ഷ ഏറ്റെടുപ്പാൻ ഞാൻ എന്തുള്ളൂ, ഈ രക്ഷയുടെ വലിപ്പം തിരിച്ചറിയുവാൻ ഇന്ന രാത്രി ഒരിക്കൽ കൂടെ നമുക്ക് കഴിയട്ടെ. പ്രിയമുള്ളവരെ, സുബോധമുള്ളവരായി രക്ഷയുടെ ശിരസ്ത്രം അണിഞ്ഞുകൊണ്ട് പകലിലുള്ളവരായി നമുക്കൊന്ന് ജീവിക്കാം. നാം രാത്രിക്കുള്ളവരല്ല, നാം പകലിലുള്ളവരാണ്. സുബോധമുള്ളവരായി ഈ ദിവസങ്ങൾ മുന്നേറുവാൻ ദൈവമേ സഭയായി നാം എല്ലാവരും ഇടയാക്കണമേ എന്ന് അല്പസമയം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.